പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷകനായ മിശിഹായ്ക്ക് വഴിയൊരുക്കാനായി അയക്കപ്പെട്ട യോഹന്നാനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചത്. ടിബേരിയൂസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം, അതായത് AD 28 അടുത്ത കാലഘട്ടത്തിൽ, ഹെറോദേസ് അന്തിപ്പാസ് ഗലീലിയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ, റോമൻ പ്രൊക്യൂറേറ്ററായി പോന്തിയോസ് പീലാത്തോസ് ജെറൂസലമിൽ ഭരിക്കുമ്പോൾ, കയ്യാഫാസ് പ്രധാന ആചാര്യനായിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാസ് വിശേഷകൻ ഈ മുന്നോടിയായ യോഹന്നാനെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വേഷം ഏലിയ പ്രവാചകനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായം, തോലുകൊണ്ടുള്ള അരപ്പട്ട, ഇതാണ് മർക്കോസ് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വെട്ടുക്കിളി എന്ന് വിവർത്തനം ചെയ്യുന്ന പദം ഒരുപക്ഷേ കാട്ടുപയറെന്നും വിവർത്തനം ചെയ്യാവുന്നതാണെന്ന്. ഏതായാലും മരുഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് സുവിശേഷകന്മാരെല്ലാം വരച്ചു കാട്ടുന്നത്. മരുഭൂമി ഏകാന്തതയുടെ സ്ഥലമാണ്. മരുഭൂമി ഉപവാസത്തിൻ്റെയും തപസ്സിൻ്റെയും സ്ഥലമാണ്. മനുഷ്യവാസത്തിൽ നകന്ന് കടുത്ത ചൂടും കൊടും തണുപ്പും അനുഭവിച്ച് ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമൊന്നുമില്ലാതെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത ഒരു ജീവിതശൈലിയായിരുന്നു ഇത്. ലൂക്കാസ് വിശേഷകൻ 1:80 വാക്യത്തിൽ പറഞ്ഞു വെച്ചതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതുവരെ യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിലെ താപസിൻ്റെ അടുക്കിലേക്കാണ് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നത്, രക്ഷകന് വഴിയൊരുക്കാനായി ഉള്ള ആഹ്വാനവും കൊണ്ട്. സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ, സ്നാപകൻ ഏലിയായുടെ പുനരവതാരമാണ് എന്നൊക്കെ പറയാം. അഥവാ ഏലിയായെ പോലെ ഒരു പ്രവാചകനായിട്ടാണ് സ്നാപകൻ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഏലിയായെപ്പോലെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ, ഏലിയായിലൂടെ ദൈവം എന്തു ചെയ്തോ അത് ഇന്ന് സ്നാപകനിലൂടെ ചെയ്യും, ഇതായിരിക്കും സുവിശേഷകന്മാർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏലിയായെപ്പോലെ ഒരു പ്രവാചകൻ വരുമ്പോൾ, ഏലിയായ ചെയ്തതുപോലെ ജനങ്ങളെ മാനസാന്തരത്തിൽ ക്ഷണിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയാണ് ദൈവത്തിന് വഴിയൊരുക്കുന്നത്. മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ വഴിയൊരുക്കാൻ വരുന്ന ദൂതനെക്കുറിച്ച് പറഞ്ഞു. ഏലിയ ജനങ്ങളെ ഒന്നടങ്കം മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തവനാണ്. നമുക്കറിയാം കാർമൽ മലയിലെ ബലിയുടെ കഥ. ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം ദൈവത്തോട് വിശ്വസ്തത പാലിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. വലിയ വരൾച്ചയുടെ അവസാനം ദൈവം തന്നെ മഴ തരാൻ പോകുന്നുവെന്ന സന്ദേശവുമായി കടന്നു വന്ന ഏലിയ ജനങ്ങളെ മുഴുവനും കാർമൽ മലയിൽ വിളിച്ചുകൂട്ടുകയും ദൈവത്തിനോ ബാലിനോ വേണ്ടി തീരുമാനമെടുക്കാനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1:18 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ഏലിയ. ഹോറബ് മലയിൽ കർത്താവിനുമുമ്പിൽ നിന്നവനാണ്. ദൈവിക സാന്നിധ്യം തേടിപ്പോയവനാണ് ഏലിയ. അതുപോലെ തന്നെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ രാജാവിൻ്റെ അക്രമത്തിനിരയായ നാബോത്തിൻ്റെ രക്തം തളം കെട്ടിക്കിടന്ന ആ മുന്തിരിത്തോട്ടത്തിൽ രാജാവിനെ വെല്ലുവിളിച്ച വ്യക്തിയാണ് ഏലിയ. നീതിയുടെ വക്താവാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ജനത്തെ ഒന്നടങ്കം മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്നവൻ. നിർഭയനാണ് ആ പ്രവാചകൻ. വ്യത്യസ്തനാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന്. സാധാരണ ജനങ്ങൾ ജീവിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയായിരുന്നു ഏലിയായുടേത്, യോഹന്നാൻ്റേതും അതുപോലെ തന്നെ. മരുഭൂമിയുടെ സകല പാരുഷ്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ആ ജീവിതം തന്നെ ഒരു അടയാളമായിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ രക്ഷകന് വഴിയൊരുക്കുന്നവനായിട്ടാണ് സ്നാപകൻ കടന്നു വന്നത്. ആ സ്നാപകനോട് നീ ആരാണെന്ന് ചോദിക്കാനായി സാൻഹെദ്രിൻ സംഘത്തിൻ്റെ പ്രതിനിധികൾ വന്നപ്പോൾ സ്നാപകൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:19-22 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലമിലേക്ക് നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു, ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മിശിഹായോ രക്ഷകനോ അല്ല ഞാൻ, വളരെ വ്യക്തമായി യോഹന്നാൻ പറയുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞതാണ്. ഞാൻ മിശിഹായല്ല. അപ്പോൾ ചോദിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ്, ഏലിയായോ വരാനിരിക്കുന്ന ഏലിയായാണോ നീ? അല്ല എന്ന് യോഹന്നാൻ വീണ്ടും പ്രതിവചിച്ചു. ഏലിയായുമായി സാമ്യമുണ്ടെങ്കിലും ഏലിയ അല്ല താൻ, താൻ വ്യത്യസ്തനാണ്. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? മോശയെപ്പോലെ പ്രവാചകൻ, ക്രിസ്തു, ഏലിയ, പ്രവാചകൻ, ഈ മൂന്ന് പദങ്ങൾ രക്ഷകനെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന രക്ഷകനെ സംബന്ധിച്ചുള്ള മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരുന്നു. അത് മൂന്നും യോഹന്നാൻ നിഷേധിക്കുകയാണ്, അല്ല എന്ന് ഞാൻ അവൻ വീണ്ടും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടിയാണ് കൊടുക്കേണ്ടത്? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? സ്നാപകൻ തന്നെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യം എന്താണ്? അവൻ പറയുന്നു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. യോഹന്നാൻ മറ്റൊന്നുമല്ല, ശബ്ദമാണ്. വഴിയൊരുക്കാൻ ആഹ്വാനം ചെയ്യുന്ന മനുഷ്യഹൃദയങ്ങളെ, മരുഭൂമിക്ക് തുല്യമായ മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് വഴിയൊരുക്കുക, അതാണ് സ്നാപകൻ്റെ ദൗത്യം. അതിനുവേണ്ടിയാണ് സ്നാപകൻ വന്നത്, വഴിയൊരുക്കുക. താൻ രക്ഷകനല്ല, രക്ഷകന് വഴിയൊരുക്കാനായി വന്നവനാണ്. വഴിയൊരുക്കാനായി ആഹ്വാനം ചെയ്യുന്ന ശബ്ദം മാത്രമാണ് താൻ എന്ന് വിളിച്ചു പറയുന്ന വ്യക്തിയാണ് യോഹന്നാൻ. അദ്ദേഹം പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി പ്രവാചകത്വം വീണ്ടും ഇസ്രായേലിൽ ആരംഭിച്ചിരിക്കുന്നു, ഉണർന്നെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അദ്ദേഹം പ്രസംഗിച്ചത് അനുതാപത്തിൻ്റെ സുവിശേഷമാണ്. അദ്ദേഹം പ്രസംഗിച്ചത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. മർക്കോസ് ഇപ്രകാരം പറയും, യൂദയാ മുഴുവനിലെയും ജെറൂസലമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി, അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. പാപമോചനത്തിനുള്ള ആഹ്വാനമാണ്, അഥവാ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനമാണ് യോഹന്നാൻ നൽകിയത്. യോഹന്നാൻ വഴിയൊരുക്കുന്നവനായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ അടുക്കിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതുകൊണ്ട് മാത്രം പാപമോചനം സാധ്യമായിരുന്നില്ല. പാപമോചനം സ്വീകരിക്കാനുള്ള ഒരുക്കമാണിത്. എല്ലാവരും സ്നാനം സ്വീകരിക്കണം, ഒരുങ്ങണം എന്ന് പറഞ്ഞ യോഹന്നാൻ്റെ ഈ പ്രസംഗം സാധാരണ ജനങ്ങൾ സ്വീകരിച്ചെങ്കിലും സ്വീകരിക്കാൻ സന്നദ്ധരാകാതിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. കാരണം യഹൂദ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നാനം സ്വീകരിക്കുക എന്നാൽ പുതിയൊരു മതം സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രീഭൂതരായ തങ്ങൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ തങ്ങൾ വീണ്ടും ഒരു സ്നാനത്തിലൂടെ എന്തിനു ഒരു പുതിയ ജനമായി മാറണം എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ അടുക്കിലേക്ക് വന്ന ജനക്കൂട്ടത്തിൽ നിന്ന നേതാക്കന്മാരോട് വളരെ ശക്തമായ ഭാഷയിൽ യോഹന്നാൻ സംസാരിക്കുക. മത്തായിയും ലൂക്കായും രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ്റെ സംഭാഷണം ഇപ്രകാരമാണ്. ഏഴാമത്തെ വാക്യം, ലൂക്കായ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്ധ്യതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വിക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം തീയിൽ എറിയപ്പെടും. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഇതാണ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം. മത്തായിലും ഏതാണ്ട് ഒരുപോലെ തന്നെ ലൂക്കായിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. യോഹന്നാൻ്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ ആദ്യമേ അഭിസംബോധന ചെയ്യുന്നത് അണലി സന്തതികളെ എന്നാണ്. അതൊരു സുഹൃദ് സംഭാഷണത്തിന് തുടക്കമല്ല. എന്തുകൊണ്ടാണ് ഈ ജനത്തെ അണലി സന്തതികളെന്ന് വിളിക്കുക? പൊതുവെ കൊടുക്കാറുള്ള വിശദീകരണം, മരുഭൂമിയിൽ അങ്ങിങ്ങായുള്ള ചെറിയ കുറ്റിച്ചെടികളിലൊക്കെ അവിടെ നിന്ന് വീഴുന്ന കരിയിലകൾക്ക് തീപിടിക്കുമ്പോൾ, മരുഭൂമിയിലുണ്ടാകുന്ന ഈ ചെറിയ തീയിൽ ചൂടേൽക്കുമ്പോൾ ഗുഹകളിൽ, മാളങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന പാമ്പുകൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഇങ്ങനെ കുറ്റിക്കാട്ടിൽ നിന്ന് ഓടി വരുന്ന പാമ്പുകളോടാണ് യോഹന്നാൻ ജനത്തെ ഉപമിക്കുന്നത് എന്ന് പറയാറുണ്ട്. ആസന്നമായിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധാഗ്നിയെക്കുറിച്ച്, കത്തിപ്പടരുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് കേട്ടപ്പോൾ മോചനം തേടി ഓടി വരുന്ന ജനങ്ങളെയാണ് യോഹന്നാൻ കാണുക. രക്ഷപ്പെടാനുള്ള കുറുക്കുമാർഗങ്ങളുമായി, കുറുക്കുവഴികളുമായി വരുന്ന ജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാവാം. അതൊരു സാധ്യതയാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്, സർപ്പത്തിന് കാതില്ല എന്നാണ് പൊതുവെ പറയുക. പാമ്പുകൾക്ക് കാതില്ല, അവർക്ക് അവയ്ക്ക് കേൾക്കാനാവില്ല. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചലനം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൊണ്ടാണ് പാമ്പുകൾ പിടിച്ചെടുക്കുക. ഭൂമിയിലുണ്ടാകുന്ന ചലനവും അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചലനവും പിടിച്ചെടുക്കാനായിട്ടുള്ള കോശങ്ങൾ പാമ്പിൻ്റെ ശരീരത്തിൽ മുഴുവനുമുണ്ടത്രേ. ഇങ്ങനെ കേൾവിയില്ലാത്ത ഒരു വിഭാഗം എന്ന് ജനങ്ങളെ വിശേഷിപ്പിക്കാനായി സർപ്പസന്തതികൾ, അണലി സന്തതികൾ എന്നൊക്കെ പറയാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വരത്തിന് കാതടയ്ക്കുന്നവരാണ് അഥവാ ദൈവവചനം കേൾക്കാൻ വിസമ്മതിക്കുന്നവരാണ് അണലി സന്തതികൾ. ഇവിടെ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച്, ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചൊക്കെ പ്രവചിക്കുമ്പോൾ ഓടി വന്ന് വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനോ അനുസരിക്കാനോ മനസ്സില്ലാത്തവരാണ്. അപ്പോൾ ആദ്യത്തെ അഭിസംബോധനയിലൂടെ വരുന്നത് ദൈവവചനത്തിന് കാതടച്ചവരെ എന്നുള്ള വിളിയാണ്. ഇതൊരു പരുഷമായി തോന്നാം തീർച്ചയായിട്ടും. മുഖം നോക്കി മറ്റുള്ളവരുടെ സുഖവും സൗകര്യവും താല്പര്യവും നോക്കി പ്രസംഗിക്കുന്നവനല്ല പ്രവാചകൻ. പ്രവാചകനെ അയച്ചത് ദൈവമാണ്. പ്രവാചകൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് മറ്റുള്ളവർക്ക് സുഖിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ടോ എന്നതല്ല. ദൈവം ആഗ്രഹിച്ച കാര്യമാണ് താൻ പറയുന്നത്, ഇതുമാത്രമേ പ്രവാചകൻ നോക്കാറുള്ളൂ. രണ്ടാമത്തേത്, ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ആസന്നമായിരിക്കുന്ന ക്രോധത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക സാധിക്കുക. മൂന്ന് കാര്യങ്ങളിവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആദ്യത്തേത്, അബ്രാഹമുണ്ട് എന്ന് അഭിമാനിക്കരുത് പിതാവായി. നിങ്ങളുടെ പാരമ്പര്യങ്ങളിൽ അഭിമാനിച്ചതുകൊണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്, ദൈവം നിങ്ങളുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു, അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ എല്ലാം ഉടമകൾ നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഒരിക്കലും രക്ഷ ലഭിക്കാൻ പോകുന്നില്ല. പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞതുകൊണ്ട് ആർക്കും രക്ഷ ലഭിക്കുകയില്ല. ആവശ്യം ജീവിതത്തിലുള്ള നവീകരണമാണ്. അപ്പോൾ ആദ്യത്തെ പഴുതടയ്ക്കുകയാണ്. മാനസാന്തരത്തിന് പകരം പാരമ്പര്യത്തിൻ്റെ മഹാത്മ്യം ഉദ്ഘോഷിക്കുന്നവരോട് യോഹന്നാൻ പറയും, ഇത് അർത്ഥശൂന്യമാണ്. നിങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് രക്ഷയുടെ കാരണം രക്ഷ ലഭിക്കുകയുമില്ല. രണ്ടാമത്തേത്, ജലത്തിൽ മുങ്ങിയതുകൊണ്ട് മാത്രം, ഓടി വന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് മാത്രം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ബാഹ്യമായ ആചാരങ്ങൾ, കർമ്മങ്ങൾ മാത്രം ആർക്കും രക്ഷണീയമായിത്തീരില്ല. ആന്തരികമായ ഒരു മാനസാന്തരത്തിൻ്റെ, ജീവിത പരിവർത്തനത്തിൻ്റെ അടയാളം അല്ല എങ്കിൽ ഈ മാമോദിസായ്ക്കും മറ്റാചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ഒന്നിനും അർത്ഥമില്ലാതായിത്തീരുന്നു. അതുകൊണ്ടാണ് അണലി സന്തതികളെപ്പോലെ ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന്, കത്തിപ്പടരുന്ന കോപാഗ്നിയിൽ നിന്ന് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് അർത്ഥശൂന്യമാണ്. മുങ്ങിയതുകൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുന്നില്ല. അതിനു മുമ്പേ ആവശ്യം ജീവിത പരിവർത്തനമാണ്. മൂന്നാമത്തേത്, നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കാൻ പാടില്ല. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാ ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധി. ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത്. നാളെയാവാം എന്ന് മാറ്റിവെക്കുന്നത് മാരകമായിരിക്കും, അപകടകരമായിരിക്കും. ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് മനസ്സു തിരിയുക, പുതിയ മനോഭാവം സ്വീകരിക്കുക. ഷൂബ് എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയുക. റിട്ടേൺ, കം ബാക്ക്. പ്രവാചകന്മാരെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് മടങ്ങി വരിക, മനസ്സ് തിരിയുക. മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. പ്രവാചകന്മാരെല്ലാം ഇസ്രായേൽ ജനത്തോട് നിരന്തരമായി നടത്തിയ ആഹ്വാനമാണിത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 16:16-17 വാക്യങ്ങൾ, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. മടങ്ങിവരവിൻ്റെ പ്രത്യേകതകളാണിത്. ജീവിതത്തിൽ നവീകരണം ഉണ്ടാവണം. ജെറമിയ പ്രവാചകനിലൂടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. 3:14 വാക്യം, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. 6:10 ജെറമിയ 6:16 വാക്യം, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തിയടയും. വഴിക്കവലകളിൽ നിന്ന് നോക്കുക, മടങ്ങി വരിക. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33:11 വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ഏത് പ്രവാചകൻ്റെ പുസ്തകമെടുത്താലും പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ ആഹ്വാനം ചെയ്യുന്നതാണ്, മടങ്ങി വരിക, വഴിമാറുക. ഇതാണ് സ്നാപകയോഹനാനും ചെയ്യുന്നത്. ഈ മടങ്ങിവരവിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, എന്തു ചെയ്യണം, എന്തരുത് എന്ന് പറഞ്ഞതിന് ശേഷം എന്തു ചെയ്യണം എന്നും യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. എന്താണ് ഈ മാനസാന്തരത്തിന് യോജിച്ച ഫലം? അത് ലൂക്കാ സുവിശേഷകനാണ് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ പ്രകടമാകണം ജീവിതത്തിൻ്റെ മാനസാന്തരം. സ്വരുക്കൂട്ടി വയ്ക്കുന്നതിലല്ല, കൊടുക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്, ജീവിതത്തിന് അർത്ഥവും. 2 ഉടുപ്പുള്ളവൻ അതിൽ ഒന്നുമില്ലാത്തവന് 1 കൊടുക്കണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ തുടങ്ങണം സമൂഹത്തിലെ പരിവർത്തനത്തിൻ്റെ അടയാളങ്ങൾ. സാമൂഹ്യ നീതി നടപ്പിലാക്കുക, നീതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും കടന്നു വന്നത്. രക്ഷകനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ജനത്തോടും യോഹന്നാൻ പറയാനുള്ളത് മറ്റൊന്നല്ല. രക്ഷകനെ സ്വീകരിക്കണമെങ്കിൽ, വരുന്ന രക്ഷകന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം ഒരു ഒരുക്കം ആവശ്യമാണ്. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ചുങ്കക്കാരൻ സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഒന്നും ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവുമരുത്, വേദന കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് യോഹന്നാൻ നൽകുന്ന സന്ദേശം. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചു പോകാനായി യോഹന്നാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ചെയ്യുന്ന ജോലി കൃത്യനിഷ്ഠതയോടെ, നീതിബോധത്തോടെ, സ്നേഹത്തോടെ ചെയ്യണം. ചെയ്യുന്ന ജോലിയിലൂടെ, അധ്വാനത്തിലൂടെ ജീവിത നവീകരണം സാധ്യമാക്കുക, രക്ഷകനു വേണ്ടി വഴിയൊരുക്കുക. അതിനുവേണ്ടി നാടുവിട്ടു പോകേണ്ട കാര്യമില്ല, ജോലിയും വീടും ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യുക, നീതിബോധത്തോടുകൂടി ചെയ്യുക. ഈ ഒരു ആഹ്വാനമാണ് സ്നാപകൻ നൽകുന്നത് രക്ഷകനെ സ്വീകരിക്കാനായി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, രക്ഷകന് വഴിയൊരുക്കാനായി അങ്ങ് അയച്ച സ്നാപകൻ, ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സജ്ജമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ അങ്ങയുടെ ഹിതമനുസരിച്ച് നീതിപൂർവം, സത്യസന്ധമായി, സ്നേഹത്തോടെ, ഉത്തരവാദിത്വബോധത്തോടെ ചെയ്തുകൊണ്ട് രക്ഷകനെ സ്വീകരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.